2022 ജൂലൈ 24 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിന്റെ 3-ാം പേജിൽ നിന്നും ഈ കൈകളിലൂടെ 100,000 കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയത് VS രാജേഷ്. തലസ്ഥാനത്ത് ഡോക്ടർ ലളിത പ്രസവമെടുത്ത ആദ്യ തലമുറ മുത്തശ്ശിമാരായിരിക്കുന്നു. ആ മുത്തശ്ശിയുടെയും മകളുടെയും പേരക്കുട്ടിയുടെയും പ്രസവമെടുത്ത് തലമുറകളുടെ ഡോക്ടറായി പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വനിതയാണ് ലളിത. വായിക്കുന്നത് VS രാജേഷ്. 6 പതിറ്റാണ്ട് പിന്നിടുന്ന സേവന സപര്യ, 100,000 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നവജാത ശിശുക്കൾ ഈ ഡോക്ടറുടെ കൈകളിലൂടെ ലോകത്തേക്ക് കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ട്. മെഡിക്കൽ ചികിത്സാ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് 85-ാം വയസ്സിലും കർമ്മനിരതയായ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ ലളിത. ഈ പ്രായത്തിൽ പ്രസവമുറിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകൾ വിരളമാണ്. തലസ്ഥാനത്ത് ഡോക്ടർ ലളിത പ്രസവമെടുത്ത ആദ്യ തലമുറ മുത്തശ്ശിമാരായിരിക്കുന്നു. ആ മുത്തശ്ശിയുടെ മകളുടെയും പേരക്കുട്ടിയുടെയും പ്രസവമെടുത്ത് തലമുറകളുടെ ഡോക്ടറായി പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച വനിതയാണ് ലളിത. എത്രയെത്ര കുടുംബങ്ങൾക്ക് ഡോക്ടറുടെ പേര് വിശ്വാസ്യതയുടെ പര്യായമാണ്. 1954 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 4-ാം ബാച്ചിൽ MBBSന് ചേർന്ന ലളിത 4-ാം റാങ്കോടെയാണ് പാസ്സായത്. PG ഗൈനക്കോളജിക്കാണ് ചേർന്നത്. അന്ന് ഗൈനക്കോളജിസ്റ്റുകൾ കുറവായിരുന്നു. പഠിപ്പിച്ചിരുന്ന ഡോക്ടർ തമ്പാൻ ഗൈനക്കോളജിയുടെ പ്രാധാന്യം വിവരിച്ചതും അതെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു. ഇന്റേൺഷിപ്പ് കാലത്താണ് ആദ്യ പ്രസവമെടുക്കുന്നത്. ടെൻഷനൊന്നും ഡോക്ടർ ലളിതയ്ക്ക് അന്നുമില്ല ഇന്നുമില്ല. മൃദുഭാഷിയാണ്, നല്ല അധ്യാപികയും. ലളിത പഠിപ്പിച്ചവരിൽ ഡോക്ടർ MV പിള്ളയും ഡോക്ടർ ഹരിദാസും ഡോക്ടർ ഭരചന്ദ്രനുമടക്കം പ്രമുഖ ഭിഷഗുരന്മാരായി വലിയൊരു നിര തന്നെയുണ്ട്. വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നല്ല അധ്യാപിക മാത്രമല്ല, ഗ്രേറ്റ് ഗൈനക്കോളജിസ്റ്റുമാണവർ, ലോർഡ്സ് ആശുപത്രി മേധാവി ഡോക്ടർ ഹരിദാസ് പറഞ്ഞു. നിറഞ്ഞ സംതൃപ്തി. ഡോക്ടർ ലളിതയെ സംബന്ധിച്ചിടത്തോളം വലിയ സംതൃപ്തി നൽകുന്ന പ്രൊഫഷനാണിത്. 2 ജീവനുകളാണ് നോക്കേണ്ടത്. അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കണേ എന്ന പ്രാർത്ഥനയാണ് ഓരോ പ്രസവ സമയത്തും മനസ്സിലുള്ളത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ ശിശുവും കടന്നു വരുന്നതെങ്കിലും അവരുടെ മുഖവും അമ്മയുടെ നിർവൃതിയും എന്നും മനസ്സിന് കുളിർമ പകരുന്ന അനുഭവമാണ്. കുഞ്ഞുങ്ങളെ ഒരർത്ഥത്തിൽ ഈ ലോകത്തേക്ക് വരവേൽക്കുന്നത് ഗൈനക്കോളജിസ്റ്റും ഒപ്പം ഡ്യൂട്ടിയിലുള്ള അനുബന്ധ ജീവനക്കാരുമാണെന്ന് ഡോക്ടർ ലളിത പറഞ്ഞു. കാലം മാറി. ഞാനൊക്കെ ഈ പ്രൊഫഷനിൽ വരുമ്പോൾ മെഡിക്കൽ സാങ്കേതിക വിദ്യ അത്രയൊന്നും വളർന്നിരുന്നില്ല. പിന്നീടാണ് മോണിറ്ററിംഗ് സംവിധാനവും സ്കാനിങ്ങും ഒക്കെ വന്നത്. ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് പ്രധാനം. ഫീറ്റോസ്കോപ്പ് ഗർഭിണിയുടെ വയറ്റിൽ വെച്ച് ചെവി ചേർത്ത് പിടിച്ച് പരിശോധിച്ചാണ് ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയും ചലനങ്ങളും മനസ്സിലാക്കിയിരുന്നത്. പരിചയ സമ്പത്ത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു. ഗർഭിണിയാകുമ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വരുമല്ലോ. പതിവായ ചെക്കപ്പുകളിലൂടെ കൃത്യമായ വിവരങ്ങൾ അറിയാനാകും. ഇന്നും ഡോക്ടർ ലളിത അത്യാവശ്യമാണെങ്കിൽ മാത്രമേ സിസേറിയൻ ചെയ്യുകയുള്ളൂ. സങ്കീർണതകളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നോർമൽ ഡെലിവറി മതിയാകും. അമ്മയെയും കുഞ്ഞിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പാരമ്പര്യ ശൈലി ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലളിതയുടെ അടുത്ത് പ്രസവത്തിന് പോയിട്ടുള്ളവർ തങ്ങളുടെ അടുത്ത തലമുറകളെ ഡോക്ടർ ലളിത തന്നെ നോക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ചിന്താഗതിയിലും മാറ്റം. പ്രസവ വേദനയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അകാരണമായ ഭയവും കാരണം സ്വമേധയാ സിസേറിയൻ മതിയെന്ന് പറയുന്നവർ യുവതലമുറയിൽ കൂടുതലാണെന്ന് ഡോക്ടർ ലളിത പറഞ്ഞു. പലരും ഇന്റർനെറ്റ് പരിധി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിവരങ്ങൾ ശേഖരിച്ചു വച്ചാണ് വരുന്നത്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് വിജ്ഞാനം വിളമ്പുന്നവരുണ്ട്. പ്രസവമുറിയിൽ കീറി വിളിച്ച് കരയുന്നവരുണ്ട്. വളരെ കൂളായി കിടന്ന് പ്രസവിക്കുന്നവരുമുണ്ട്. പണ്ടൊക്കെ ശരാശരി 4-5 മക്കളെ പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്ന് 1 കുട്ടി മതിയെന്ന് കരയുന്നവരാണ് കൂടുതൽ. കുട്ടികൾ വേണ്ടെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. സ്കാനിങ്ങിലൂടെ കുട്ടി ആണാണോ പെണ്ണോ എന്നറിയാം. പക്ഷേ അത് പറയുന്നത് എത്തിക്സിന് വിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഭ്രൂണഹത്യയൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല രീതിയിൽ കായിക അധ്വാനം ചെയ്തിരുന്നവരാണ് പഴയ തലമുറ. ഇന്ന് അങ്ങനെയല്ല. ഗർഭകാലത്ത് മുറ്റം തൂക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് ഗർഭിണിയാകുന്നതിന് മുമ്പേ പതിവായി ചെയ്ത് ശീലിച്ചിരിക്കണം. ഗർഭിണിയായല്ലോ, ഇനി മുറ്റം തൂത്തുകളയാമെന്ന് കരുതിയാൽ നടുവേദനയുണ്ടാകും. നല്ല ഭക്ഷണം കഴിക്കുക, മാനസിക സമ്മർദ്ദമില്ലാതെ കഴിയുക എന്നതൊക്കെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. വിദേശത്തൊക്കെ പ്രസവവേളയിൽ ഭർത്താക്കന്മാരെ നിർത്താറുണ്ട്. ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആണുങ്ങൾ അതിന് പൊതുവെ മടി കാട്ടുകയാണ് ചെയ്തത്. കുമാരനാശാന്റെ ഭാനുമതിയുടെ മകൾ. മഹാകവി കുമാരനാശന്റെ ഭാര്യ ഭാനുമതിയമ്മ ആശന്റെ മരണശേഷം 13 വർഷം കഴിഞ്ഞ് പുനർവിവാഹിതയായിരുന്നു. AG's ഓഫീസ് ഉദ്യോഗസ്ഥനായ കാർത്തികപ്പള്ളി സ്വദേശി CO കേശവനുമായുള്ള ആ വിവാഹത്തിലൂടെ പിറന്ന 4 മക്കളിൽ മൂത്ത മകളാണ് ഡോക്ടർ ലളിത. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും ഖാദി ബോർഡ് സെക്രട്ടറിയും വയലാർ രാമവർമ്മ സാഹിത്യ ട്രസ്റ്റിന്റെ ജീവാത്മാവുമായിരുന്ന പരേതനായ CV ത്രിവിക്രമനാണ് ഭർത്താവ്. പ്രൊഫഷനിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഭർത്താവിന്റെയും മക്കളുടെയും പിന്തുണ ഉണ്ടായിരുന്നെന്ന് ലളിത പറഞ്ഞു. മാനേജ്മെന്റ് വിദഗ്ധയായ ലക്ഷ്മി എസ് സുകുമാരൻ, പ്രമുഖ നടി മാലാ പാർവതി എന്നിവരാണ് മക്കൾ. ശരിക്കു പറഞ്ഞാൽ മക്കൾ ഇരുവരെയും പ്രസവിച്ച കാലയളവിൽ മാത്രമാണ് ഡോക്ടർ ലളിത വിശ്രമം എന്തെന്നറിഞ്ഞത്. ആദ്യം സംസ്ഥാന ഹെൽത്ത് സർവീസിലായിരുന്നു. 1964 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. SAT സൂപ്രണ്ടും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായും സേവനമനുഷ്ഠിച്ച് 1992 സർവീസിൽ നിന്ന് വിരമിച്ചത്. അടുത്ത ദിവസം തന്നെ SUTയിൽ ജോലി പ്രവേശിച്ചു. ആ ദൌത്യം ഇന്നും തുടരുന്നു. ഈ പ്രൊഫഷനെ ദൈവികമായ ഒരു പ്രവൃത്തിയായിട്ട് ഡോക്ടർ ലളിത എന്നും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും മടി പിടിക്കാത്തത്. 85 വയസ്സിലും എല്ലാം ക്ലിയറാണ്. കൈ വിറയ്ക്കാത്തിടത്തോളം, നിവർന്നു നിൽക്കാൻ പറ്റുന്നിടത്തോളം പ്രൊഫഷനിൽ തുടരുമെന്ന് തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയായ ഭാനുമതിയിലിരുന്ന് ഡോക്ടർ ലളിത പറഞ്ഞു. എത്ര പ്രസവമെടുത്തു എന്ന കണക്കൊന്നും ഡോക്ടർ ലളിത സൂക്ഷിച്ചിട്ടില്ല. എന്നാൽ 100,000-ഓളമോ അതിലധികമോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. പത്മ ബഹുമതിയൊക്കെ എന്നേ ലഭിക്കേണ്ടതായിരുന്നു. അംഗീകാരങ്ങളുടെ പിറകെ ഒരിക്കലും പോയിട്ടില്ല. തന്റെ കൈകളിലേക്ക് പിറന്നു വീണ കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മമാരുടെ സ്നേഹം ശാശ്വതമായി ഉള്ളപ്പോൾ അതിലും വലുതായി വേറെന്ത് വേണമെന്നാണ് ഡോക്ടർ ലളിതയുടെ ചോദ്യം.